പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്കിന്നത്തെ ധ്യാനം ആരംഭിക്കാം. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. സ്നേഹമുള്ളവരെ, ദൈവം നൽകുന്ന വലിയ ഒരു വാഗ്ദാനമാണ്, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കുക, എല്ലാവരെയും തൻ്റെ അനുഗ്രഹത്തിൽ പങ്കാളികളാക്കുക, തൻ്റെ ജീവനിൽ ഭാഗഭാക്കുകളാക്കുക, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, അതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി. അതിനുവേണ്ടി ദൈവം പ്രത്യേകമായൊരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ആ വ്യക്തിക്ക് നൽകുന്ന വാഗ്ദാനങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അബ്രാഹത്തിൻ്റെ വിളി. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം അബ്രാഹത്തിൻ്റെ സന്തതിയെക്കുറിച്ച് ദൈവം നൽകിയ വാഗ്ദാനമാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ തുടങ്ങിവെച്ച ആ വാഗ്ദാനം 22-ാമത്തെ അധ്യായം വരെ നീളുന്നതായിട്ട് നമ്മൾ കാണും. അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം നൽകി വിളിച്ചതിന് ശേഷം. പക്ഷെ അബ്രാഹത്തിന് വിളിയുടെ സാഹചര്യം നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠനം നമ്മൾ നടത്തിയത് ദൈവം നോഹയുമായി ചെയ്ത ഉടമ്പടിയെക്കുറിച്ചായിരുന്നു. പ്രളയജലത്തിൽ പ്രപഞ്ചത്തെ കഴുകി ശുദ്ധീകരിച്ച ദൈവം, തിന്മയ്ക്കധീനമായ ലോകത്തെ മാറ്റി പുതിയൊരു ലോകത്തിന് രൂപം കൊടുത്ത ദൈവത്തിൻ്റെ ചിത്രം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ കണ്ടു. ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യാതെ വിശുദ്ധനായി ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രീഭൂതനായ നോഹയിലൂടെയാണ് പുതിയ ജീവിതം, പ്രപഞ്ചത്തിൻ്റെ പുതിയ ചരിത്രം മുന്നോട്ട് പോകുന്നത്, പുതിയ സൃഷ്ടി. പക്ഷേ ഈ നോഹയിലും നോഹയുടെ ജീവിതത്തിലും പുഴുക്കുത്തുകൾ വീഴുന്നു. പേടകത്തിൽ നിന്നിറങ്ങി ദൈവത്തിന് ബലിയർപ്പിച്ചു, ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഭാഗഭാക്കായിത്തീർന്നു, ദൈവത്തിന് സംരക്ഷണം ലഭിക്കുകയും ചെയ്തു. പക്ഷേ ആ നോഹയിലൂടെ വീണ്ടും തിന്മ കടന്നു വരികയാണ്. അത് മദ്യപാനത്തിൻ്റെ രീതിയിലാണ് കടന്നു വരിക. പേടകത്തിൽ നിന്നിറങ്ങിയ നോഹ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഷേം, ഹാം, യാഫെത്ത് എന്നിവരാണ്. ഇവരാകുന്നു നോഹയുടെ 3 പുത്രന്മാർ. ഇവർ വഴിയാണ് ഭൂമിയിൽ ജനങ്ങളെ കൊണ്ടു നിറഞ്ഞത്. ഇതൊരു ആമുഖം. നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അവൻ ഒരു മുന്തിരിത്തോട്ടം വെച്ചുപിടിപ്പിച്ചു. വീഞ്ഞുകുടിച്ചു മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. വീഞ്ഞ്, ലഹരി മനുഷ്യന് ചെയ്യുന്ന ദോഷത്തിൻ്റെ വ്യക്തമായൊരു ഉദാഹരണമാണ്. ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ നോഹ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. ആ മുന്തിരിയുടെ വീഞ്ഞുണ്ടാക്കി കുടിച്ചു. സുബോധം നഷ്ടപ്പെട്ടു. തിന്മ കടന്നു വരുന്നത് ലഹരിയുടെ രൂപത്തിലാണ്. ഇന്നും ഒരുപാട് ജീവിതങ്ങളെ നഗ്നമാക്കി തീർക്കുന്ന, നശിപ്പിക്കുന്ന തിന്മയുടെ സ്വാധീനം മദ്യത്തിൻ്റെ രൂപത്തിൽ നമ്മൾ കാണുകയാണ്. സർക്കാരിൻ്റെ ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി തത്രപ്പെടുന്ന ഭരണാധികാരികൾ ഏതു വിധേനയും മനുഷ്യനെ മദ്യപാനത്തിന് അടിമകളാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിഭാസം ഇന്ന് പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവർക്കും മദ്യം വിളമ്പുക, അത് നല്ലതാണെന്ന് ഒരു ചിന്ത, എങ്ങനെയോ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് മദ്യപിക്കുക എന്നത് സമൂഹത്തിലേക്ക് കടന്നു വന്നു. എപ്രകാരമാണ് കഴുകി ശുദ്ധീകരിച്ച ഭൂമിയിലേക്ക് തിന്മ കടന്നു വന്നത് എന്ന് നോഹയുടെ ചരിത്രത്തിലൂടെ ബൈബിളിലൂടെ അവതരിപ്പിക്കുകയാണ്. കുടിച്ചു ലക്കില്ലാതെ നഗ്നനായി കിടക്കുന്ന നോഹ, സുബോധം നഷ്ടപ്പെടുന്നു. നഗ്നത എന്ന് പറയുന്നത് ശാരീരികമായ നഗ്നത മാത്രമല്ല, നമുക്കറിയാം പറുദീസായിൽ വെച്ച് അരുതാത്തത് ചെയ്ത, തിന്നാൻ പാടില്ല എന്ന് കൽപ്പിച്ചിരുന്ന പഴം തിന്ന ആദത്തിനും ഹവയ്ക്കും സംഭവിക്കുന്നത് നഗ്നതാബോധമാണ്, ലജ്ജയാണ്. അത് എത്ര തുണിയുടുത്താലും ഏത് തോലുകൊണ്ട് പൊതിഞ്ഞാലും മറയ്ക്കാനാവാത്ത നഗ്നതാബോധം, അത് ഉള്ളിലെ വിശുദ്ധി നഷ്ടപ്പെടുന്നതിൻ്റെതാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ തുണിയെടുത്തില്ലെങ്കിലും ആർക്കും ലജ്ജ തോന്നാറില്ല, കുഞ്ഞുങ്ങൾക്കുമില്ല, കാണുന്നവർക്കുമില്ല. മുതിർന്നവർ വസ്ത്രമില്ലാതെ നടന്നാൽ അത് നഗ്നതയായിട്ട് കണക്കാക്കപ്പെടും, ലജ്ജയുണ്ടാക്കും. ലജ്ജയുടെ കാരണം നഗ്നത ബോധം വിശുദ്ധി നഷ്ടപ്പെടുന്നതാണ്. വിശുദ്ധി സ്നേഹമാണ്. ഇവിടെ മദ്യപാനം മനുഷ്യനെ അവിശുദ്ധനാക്കുന്നു, അശുദ്ധനാക്കുന്നു, നഗ്നനാക്കുന്നു, ലജ്ജിക്കേണ്ടി വരുന്നു. ഈ നഗ്നത കണ്ട് അപ്പനെ പരിഹസിക്കുന്ന മകൻ്റെ കഥയിലൂടെ തിന്മ തുടർന്നു പോകുന്നതായിട്ട് നമ്മൾ കാണും. 22-ാമത്തെ വാക്യം: കാനാൻ്റെ പിതാവായ ഹാം തൻ്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന എൻ്റെ രണ്ട് സഹോദരന്മാരോടും പറയുകയും ചെയ്തു. ഷേമും യാഫത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നു ചെന്ന് പിതാവിന് നഗ്നത മറച്ചു. അവർ മുഖം തിരിച്ചു പിടിച്ചിരുന്നത് കൊണ്ട് പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. ലഹരി മനുഷ്യനെ എപ്രകാരം അധപ്പതിപ്പിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. പക്ഷേ ഇതല്ല നമ്മുടെ മുഖ്യമായ വിഷയം. ഈ നോഹയുടെ പുത്രന്മാരിലൂടെ വീണ്ടും തിന്മ കടന്നു വരുന്നു. തലമുറ തലമുറയായി കടന്നു വരുന്ന തിന്മ, ആ തിന്മ വീണ്ടും വികസിക്കുകയാണ്, വർദ്ധിക്കുകയാണ്. 11-ാമത്തെ അധ്യായമാകുമ്പോഴേക്കും നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ കണ്ടതിന് സമാനമായി, അഥവാ 3-ാമത്തെ അധ്യായത്തിൽ കണ്ടതിന് സമാനമായി തിന്മ വർദ്ധിക്കുന്നത് കാണും. ബാബേൽ ഗോപുരത്തിൻ്റെ കഥയാണ് 11-ാമത്തെ അധ്യായത്തിൽ വരച്ചു കാട്ടുന്നത്. ദൈവതുല്യനാവാൻ ശ്രമിക്കുന്ന മനുഷ്യൻ, അഹം എന്ന ഭാവം വളർന്ന് വികസിച്ച് ദൈവത്തിന് തുല്യനാവുക. ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി 11-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. കിഴക്കു നിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി. അവിടെ പാർപ്പുറപ്പിച്ചു. നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം എന്നവർ പറഞ്ഞു. അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിനു പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു പട്ടണവും ആകാശമുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിതറിപ്പോകും. ആകാശമുട്ടുന്ന ഒരു ഗോപുരം പണിയണം, അതാണ് അവരുടെ ആഗ്രഹം. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ, എന്താണ് ആകാശമെന്ന് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കും. പ്രപഞ്ച സൃഷ്ടിയുടെ കാലത്ത് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ദൈവം 2-ാം ദിവസം സൃഷ്ടിക്കുന്നത് ഒരു വിധാനമാണ്. ജലമധ്യത്തിൽ വിധാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ആ വിധാനത്തിന് മുകളിലാണ് ദൈവത്തിൻ്റെ ആലയമായ സ്വർഗം. താഴെ ഭൂമി, ഭൂമിക്ക് മുകളിൽ ആകാശം, ആകാശത്തിന് മുകളിൽ, വിധാനത്തിന് മുകളിൽ കൂടാരമുറപ്പിച്ചിരിക്കുന്ന അഥവാ സിംഹാസനമുറപ്പിച്ചിരിക്കുന്ന ദൈവം. അപ്പോഴാകാശത്ത് മുട്ടുന്ന ഗോപുരം പണിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അത്രത്തോളം ഉയരുക എന്നാണ് അർത്ഥമാകുക. ഇതൊരു പ്രതീകമാണ്. ദൈവം മുകളിലാണെന്നും ഏറ്റവും മുകളിലുള്ള ദൈവമാണെന്നും ചിന്തിക്കുമ്പോൾ, അപ്പോൾ ഏറ്റവും മുകളിലുള്ള ദൈവത്തോട് തുല്യനാവാനുള്ള ശ്രമമാണ്, അഥവാ ദൈവത്തെക്കാൾ ഉയരാനുള്ള ശ്രമമാണ് ഇവിടെ കാണുക. ഈ പഴം തിന്നു, നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്ന് പ്രലോഭകൻ പറദീസായിൽ വെച്ച് പറഞ്ഞ അതേ പ്രലോഭനം ഇവിടെ ആവർത്തിക്കുകയാണ്. ആകാശം മുട്ടുന്ന ഗോപുരം പണിയാൻ, ഇന്നും ആകാശം മുട്ടുന്ന ഗോപുരങ്ങൾ പണിയുന്നവരെല്ലാം മറ്റുള്ളവരെക്കാൾ വലിയവരാണ് തങ്ങളെന്ന് കാണിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നതായിട്ട് കാണാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഞങ്ങളുടേതാണെന്ന് പറയാനായിട്ട് പലരും ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? അതുകൊണ്ട് എന്താ ഒരു വലിയ നേട്ടമുണ്ടാവുക? മറ്റുള്ളവരെക്കാൾ വലിയവരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ഒപ്പം എത്തിയിട്ട് ഹേ ഗാഡ് ഹൗ ആർ യു താഴേക്ക് നോക്കാൻ, ചോദിക്കാൻ സാധിക്കുന്ന പോലെ. അപ്പോൾ ദൈവത്തെക്കാൾ വലിയവനാവാനുള്ള ശ്രമം, ഇതാണ് മനുഷ്യൻ്റെ അഹംഭാവം, ഇതാണ് തിന്മയുടെ യഥാർത്ഥ രൂപം. ഇങ്ങനെ ദൈവത്തിന് തുല്യനാവാൻ, ദൈവത്തെക്കാൾ വലിയവനാവാൻ ശ്രമിക്കുന്ന മനുഷ്യന് നിലനിൽപ്പുണ്ടാവുകയില്ല. തിന്മ അവനിലൂടെ കടന്നു വരുന്നത്. അപ്പോഴേ ബാബേൽ ഗോപുരത്തിൻ്റെ കഥ മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ കഥയാണ്, അതോടൊപ്പം ചിതറിപ്പോകുന്നതിൻ്റെയും. ഒരുവൻ മാത്രമേ വലിയവരാൻ സാധിക്കൂ, ഏറ്റവും വലിയവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അവൻ ദൈവമാണ്. ആ ദൈവത്തെ അംഗീകരിക്കാതെ വലിയവരാവാൻ ശ്രമിക്കുന്നവർ പരസ്പരം പടവെട്ടും. എല്ലാവരേക്കാളും വലിയവരാവാനുള്ള ശ്രമത്തിൽ എല്ലാവരും പരാജയപ്പെടുകയാണ്. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. മനുഷ്യൻ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അവിടുന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്കൊരു ഭാഷയും, അവർ ചെയ്യാനിരിക്കുന്നതിന് തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുമ്പിടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല. നമുക്കിറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണ പണി ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത്. അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും. ഒരു ഭാഷ, ഒരു സംസ്കാരം, പരസ്പരം ഐക്യത്തിൽ കഴിഞ്ഞ ജനം ഇവിടെ ചിതറിപ്പോവുകയാണ്. പലതരത്തിൽ ഇത് വ്യാഖ്യാനിക്കാറുണ്ട്. ശ്രദ്ധേയമായൊരു കാര്യം, അഹങ്കാരം മനുഷ്യനെ ശിഥിലീകരിക്കുന്നു, ചിതറിക്കുന്നു എന്നതാണ്. ഇനി പരസ്പരം മനസ്സിലാക്കാനാവാത്ത വിധം അകന്നുപോകുന്നു മനുഷ്യൻ. ശിഥിലീകരണം തിന്മയുടെ പ്രവർത്തനമാണ്. സാത്താൻ ചിതറിക്കുന്നവനാണെന്നാണ് പറയുക. ഇപ്പോഴേ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പരസ്പരം മനസ്സിലാവാനാക്കാനാവാതെ, ഒരു ഭാഷയാണ് സംസാരിക്കുന്നതെങ്കിലും പരസ്പരം മനസ്സിലാക്കാനാവാതെ അകന്നു പോകുന്ന മനുഷ്യൻ, രക്ഷയില്ലാത്ത രീതിയിൽ അകന്നു പോകുന്ന മനുഷ്യൻ, ഇതാണ് ആദ്യ ചരിത്രം എന്ന് പറയുന്ന ആദ്യത്തെ 11 അധ്യായങ്ങളുടെ അവസാനം നമ്മൾ കാണുന്നത്. അകന്നു പോകുന്നു, പരസ്പരം മനസ്സിലാക്കാനാവാത്ത വിധം. ഇനി എവിടെയാണ് ഈ മനുഷ്യന് രക്ഷ? എപ്പോഴാണ് ഇവൻ ഒരുമിച്ച് വരാൻ സാധിക്കുക? എവിടെയാണ് ഐക്യം കിട്ടുക? തമസോമ ജ്യോതിർഗമയ എന്ന പ്രാർത്ഥന ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ഇവിടെ പ്രത്യേകം മറ്റൊരു കാര്യം എടുത്തു കാണിക്കുന്നുണ്ട് ബൈബിള്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ രണ്ട് വ്യത്യസ്തമായ അഥവാ രണ്ട് പ്രധാനപ്പെട്ട വംശാവലികൾ കാണും. വംശാവലിയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല. പക്ഷേ രണ്ട് വംശാവലികൾ, 5-ാമത്തെ അധ്യായത്തിൽ കാണുന്നൊരു വംശാവലി ആദാം മുതൽ നോഹ വരെയുള്ള ചരിത്രമാണ്. അപ്പോൾ അതിൽ അനേകം പിതാക്കന്മാരുടെ, അത് ഒന്നിനു പിറകെ ഒന്നായി വരുന്ന തലമുറകളുടെ ചരിത്രം നമ്മൾ കാണും. ആദത്തിൽ തുടങ്ങി നോഹയിൽ അവസാനിക്കുന്നു. ഇനി 11-ാമത്തെ അധ്യായത്തിൽ നോഹയിൽ തുടങ്ങി അബ്രാഹത്തിൽ അവസാനിക്കുന്ന മറ്റൊരു വംശാവലിയുമുണ്ട്. അപ്പോൾ രണ്ട് വംശാവലികളിലൂടെ ആദം മുതൽ അബ്രാഹം വരെയുള്ള പിന്തുടർച്ച എടുത്തു കാണിക്കുകയാണ്. അതിന് ഒരു പ്രത്യേക ലക്ഷ്യവുമുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷാചരിത്രത്തിൻ്റെ ചരിത്രം അവതരിപ്പിക്കുമ്പോൾ എപ്പോഴും ഒരു ഫോക്കസ് ഉണ്ടാകും ഒരു വ്യക്തിയിലേക്ക്. അനേകം വ്യക്തികളിൽ നിന്ന് ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുന്നു, ആ വ്യക്തിയുടെ അനേകം മക്കളിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക്. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി തലമുറകളിലൂടെ വന്നെത്തുന്നത്, ചിതറിപ്പോകുന്ന സമൂഹത്തിൽ നിന്ന് നോഹയിലെ മക്കളിൽ നിന്ന് ദൈവം ഒരു പ്രത്യേക വ്യക്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അങ്ങനെയാണ് നോഹയുടെ തലമുറക്കാരനായ അബ്രാഹത്തിൽ വന്നെത്തുക, തേരായുടെ പുത്രനായ അബ്രാഹം. അവിടെയാണ് വാഗ്ദാനത്തിൻ്റെ അടുത്ത പടി നമ്മൾ കാണുന്നത്. പരസ്പരം മനസ്സിലാക്കാനാവാതെ അകന്നുപോയ വ്യക്തികളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നു. ദൈവമാണ് ഇവിടെ വീണ്ടും മുൻകൈയെടുക്കുന്നത്. ഇനീഷ്യേറ്റീവ് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് 12-ാമത്തെ അധ്യായം ആരംഭിക്കുക. രക്ഷാചരിത്രത്തിലെ ഒരു വലിയ കാൽവെപ്പാണ് അഥവാ രക്ഷാ ചരിത്രത്തിന് തുടക്കമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഉൽപ്പത്തി 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ആദ്യ ചരിത്രം എന്നാണ് പറയുക. തെളിവുകളില്ല, രേഖകളില്ല. ഇപ്പോൾ ചരിത്രത്തെ സംബന്ധിച്ച വിശ്വാസത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണത് അവതരിപ്പിക്കുകയാണ്. അതേസമയം 2-ാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും അത് പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം, അത് കുറേ കൂടി ചരിത്രത്തോടടുത്ത് വരുന്നതാണ്. BC 1850 കാലഘട്ടത്തിലാണ് അബ്രാഹത്തിൻ്റെ വിളി നടക്കുന്നത്. അബ്രാഹത്തെ ദൈവം വിളിക്കുന്നത് ഹാരാനിൽ നിന്നാണ്, ആരാമായ നാട്ടിൽ ഉള്ള ഹാരാൻ, ഇന്ന് ടർക്കിയിലുള്ള ഒരു സ്ഥലം. പക്ഷേ ഹാരാനിലേക്ക് അബ്രാഹം വന്നത് ഊറിൽ നിന്നാണ്, കൽദായരുടെ ഊർ എന്ന് പറയും മെസോപ്പൊട്ടേമിയയിൽ. ഊറിൽ നിന്ന് ഹാരാനിൽ വന്ന് യാത്ര വന്ന് താമസം ഉറപ്പിച്ച തേരായുടെ മകൻ അബ്രാഹത്തിൻ്റെ അടുക്കിലേക്ക് ദൈവം കടന്നു വന്നു. അത് നിർണായകമായ ഒരു ഘട്ടമാണ്, ഒരു കാൽവെയ്പ്പാണ് അഥവാ ഒരു ഇടപെടലാണ് ചരിത്രത്തിൽ. ഇവിടെ രക്ഷാ ചരിത്രം ആരംഭിക്കുകയായി. ചരിത്രം ആരംഭിക്കുന്ന ദൈവം, ആ ദൈവം ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ടാണ്, പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ദൈവം അബ്രാമിനോട് അരുളി ചെയ്തു. എന്താ ദൈവം ആവശ്യപ്പെടുന്നത്? നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകണം. ദൈവം ഇടപെടുന്നത് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയാണ്. പരിചയിച്ച മേഖലകളിൽ നിന്ന് മാറണം. ഒരു ചെടി പിഴുതെടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി നടുന്നത് പോലെ, ഒരു കമ്പ് മുറിച്ച് മറ്റൊരു മരത്തിൽ ഒട്ടിക്കുന്നത് പോലെ അബ്രാഹത്തെ ദൈവം പിഴുതെടുക്കുകയാണ്. പരിചിതമായ തിന്മയുടെ മേഖലയിൽ നിന്ന് പിഴുതെടുത്ത് ഒരു പുതിയ സൃഷ്ടി ആരംഭിക്കാൻ പോവുകയാണ്. അതിന് വിട്ടുപോകൽ ആവശ്യമാണ്. തിന്മയിൽ തുടരാതെ വേറുവിടണം, വേറെ അവിടുന്ന് എടുത്തു മാറി വരണം. 3 കാര്യങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു. നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും. ദേശം ഏറ്റവും വിശാലമാണ്. രാജ്യം, ആ രാജ്യമാണ് സുരക്ഷിതത്വം നൽകുക. ഏത് ദേശക്കാരനാണ്, ഞാനൊരു ഇന്ത്യക്കാരനാണ് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ അമേരിക്കക്കാരനാണ്. ആ ദേശത്തിൻ്റെ പാസ്പോർട്ടാണ് എനിക്കൊരു ഐഡൻറ്റിറ്റി ആയിട്ട് കിട്ടുക, പ്രത്യേകിച്ചും ഞാൻ ദേശത്തിന് പുറത്ത് പോകുമ്പോൾ. ഏത് രാജ്യത്ത് ചെന്നാലും എടുത്തു കാണിക്കേണ്ട ആദ്യത്തെ കാര്യം പാസ്പോർട്ടാണ്, ഐഡൻറ്റിറ്റി. അപ്പോൾ അത് അബ്രാഹത്തോട് ആവശ്യപ്പെടുന്നത് നീ നിൻ്റെ ദേശം ഉപേക്ഷിക്കുക, ദേശമില്ലാത്തവനായിത്തീരുക, പാസ്പോർട്ട് കത്തിക്കുക, ഇതാണ് പറയുക. നിനക്കിനി ദേശം വേണ്ട. 2-ാമത്തേത് ദേശം വിട്ടു, 2-ാമത്തേത് ബന്ധുക്കളാണ്, ക്ലാൻ അല്ലെങ്കിൽ ട്രൈബ് അല്ലെങ്കിൽ സമൂഹമെന്ന് പറയാം. വിശാലമായ ഒരു ട്രൈബൽ, ഒരു ഗോത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷിതത്വം ഉണ്ടായിരുന്നത് അന്നും പലപ്പോഴും ഇന്നും. അപ്പോൾ അബ്രാഹത്തോട് ദേശം വിടാൻ ആവശ്യപ്പെടുന്നു. അബ്രാഹത്തിൻ്റെ ഗോത്രവും ഉപേക്ഷിക്കുകയാണ്. ഇനി അവന് വേറൊന്നുമില്ല. അവസാനമായിട്ടിരുന്ന് കുടുംബമാണ്. നിൻ്റെ പിതൃഭവനത്തെയും ഉപേക്ഷിക്കുക, നിൻ്റെ ബന്ധുക്കളെ എല്ലാം ഉപേക്ഷിക്കുക, ഏകനായി മാറുക. അപ്പോൾ ഇതുവരെ നേടിയെടുത്തതെല്ലാം ഉപേക്ഷിക്കണം, ഇതുവരെ പരിചയിച്ച മേഖലകളിൽ നിന്ന് വിട്ടുമാറണം, ഇതുവരെ നിനക്ക് സുരക്ഷിതത്വം നൽകിയതെല്ലാം നീ ഉപേക്ഷിക്കണം, ഏകനായി മാറുക, എല്ലാം ഉപേക്ഷിക്കുക. ഇതുവരെ ഉണ്ടായിരുന്ന സുരക്ഷിതത്വമെല്ലാം ഉപേക്ഷിച്ച് അജ്ഞാതമായ ഒരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. ഇവിടെ സുരക്ഷിതത്വം നൽകാനായി അബ്രാഹത്തിന് വേറൊന്നുമില്ല. അബ്രാഹത്തിന് ഇന്ന നാട്ടുകാരാണെന്ന് പറയാനൊരു പാസ്പോർട്ടില്ല. അവൻ്റെ സംരക്ഷണത്തിനായിട്ട് അവൻ്റെ ഗോത്രമില്ല. അവനെ സഹായിക്കാൻ അവൻ്റെ കുടുംബാംഗങ്ങളുമില്ല. എല്ലാം കൈവിട്ട് ഒരു പുതിയ യാത്രയ്ക്ക് തുടങ്ങുക, ഇവിടെയാണ് രക്ഷാചരിത്രത്തിൻ്റെ പ്രത്യേകത. എല്ലാം ഉപേക്ഷിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു എങ്കിൽ മാത്രമേ ദൈവത്തിന് അബ്രാഹത്തിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കൂ. ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന വ്യക്തികളിലൂടെ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാനാവൂ. എൻ്റെ പദ്ധതികളും എൻ്റെ പ്ലാനുകളുമൊക്കെ ഞാൻ സൂക്ഷ്മമായി സൂക്ഷിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് എന്നിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. അബ്രാഹത്തോട് ആവശ്യപ്പെടുന്നു, നീ വിട്ടുപേക്ഷിക്കുക, ഇറങ്ങിത്തിരിക്കണം, ഇതുവരെ പരിചയിച്ച മേഖലകളൊന്ന് മാറണം. ഇങ്ങനെ മാറിയാൽ എന്താണ് ലഭിക്കുക? ഇനി മാറി എങ്ങോട്ടാണ് പോകേണ്ടത്? അബ്രാഹത്തിനോട് ദൈവം പറയുന്നില്ല, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകണം. ഏതാണ് ആ ദേശം എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. ഏത് വഴികളിലൂടെയാണ് പോകേണ്ടതെന്നും പറയുന്നില്ല. അജ്ഞാതമായ ഒരു ദേശത്തേക്ക് അപരിചിതമായ വഴികളിലൂടെ യാത്ര ചെയ്യാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ്. ഇതൊരു വലിയ റിസ്ക്കാണ്, ഇതൊരു സാഹസമാണ്. ഉണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് എന്താണ് കിട്ടുന്നതെന്ന് അറിയാതെ ഇറങ്ങിത്തിരിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു. പക്ഷേ ഇങ്ങനെയുള്ള സാഹസത്തിന് മുതിരുന്ന വ്യക്തികളിലൂടെ മാത്രമേ ദൈവം പ്രവർത്തിക്കൂ, അവരിലൂടെ മാത്രമേ നന്മയുണ്ടാവൂ. ആകട്ടെ, ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന വാഗ്ദാനങ്ങളുണ്ട്. ആദ്യമേ 7 വാഗ്ദാനങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് 3 വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ആ വാഗ്ദാനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. ഞാൻ നിന്നെ വലിയ ഒരു ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും. 7 അനുഗ്രഹം എന്ന പദമാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളെയും ഞാൻ അനുഗ്രഹിക്കും. അപ്പോൾ ദൈവം അബ്രാഹത്തെ പിഴുതെടുക്കുന്നത് നശിപ്പിക്കാൻ വേണ്ടിയല്ല, ഒരു പുതിയ സൃഷ്ടിക്ക് വേണ്ടിയാണ്. പ്രളയത്തിന് ശേഷം നോഹയിലൂടെ തുടങ്ങി വെച്ചത് പരാജയപ്പെടുന്നിടത്ത് വീണ്ടും ദൈവം തുടങ്ങുകയാണ്. ദൈവം ഒരിക്കലും പരാജയപ്പെടുന്നില്ല, പരാജയം സമ്മതിക്കുന്നില്ല. പുതിയ പുതിയ തുടക്കങ്ങൾ എന്നും പുതുതായി തുടങ്ങുകയാണ്. അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, എന്നും പുതുതാണെന്ന് പറഞ്ഞത് ഇവിടെ പ്രകടമാവുകയാണ്. അബ്രാഹത്തിലൂടെ ദൈവം ഒരു പുതിയ സൃഷ്ടിക്ക് തുടക്കം കുറിക്കുന്നു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, പിന്നീട് പറയും ഞാൻ നിന്നോടുകൂടി ഉണ്ടാവും. ഈ വാഗ്ദാനം വീണ്ടും വീണ്ടും ആവർത്തിക്കും. ആദ്യമേ പറയുന്നത് ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും. അബ്രാം എന്നാണ് ഇപ്പോഴത്തെ പേര്. കുറേ കഴിയുമ്പോൾ ദൈവം ആ പേര് മാറ്റും, അബ്രഹാം എന്നാക്കും. ഒരു വലിയ ജനതയുടെ പിതാവ് എന്ന പേര് തന്നെ അബ്രാഹത്തിന് കൊടുക്കും. ഇനിയുള്ളത് അബ്രാഹത്തിൻ്റെ യാത്രയാണ്. ദൈവത്തിൻ്റെ വാക്കു കേട്ട് അബ്രാഹം ഇറങ്ങി പുറപ്പെട്ടു. ഒരേ ഒരു ലക്ഷ്യമാണ്, ദൈവം നൽകുന്ന ദേശത്തേക്ക് പോവുക. നിനക്ക് സ്വന്തമായി ഞാൻ ദേശം നൽകുമെന്ന് അബ്രാഹത്തിനോട് ദൈവം വാഗ്ദാനം ആവർത്തിക്കുന്നതാണ്. അബ്രാഹത്ത് നൽകിയ വാഗ്ദാനം അനേകം തവണ ആവർത്തിക്കുന്നുണ്ട്. 12 7 വാക്യത്തിൽ കർത്താവ് അബ്രാഹാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിൻ്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. ആ 7 വാഗ്ദാനങ്ങൾ ഇല്ലാതിരുന്ന ഒന്നാണ് നാട്. ഇപ്പോഴ് സ്വന്തമായി ഒരു വലിയ ജനത, സ്വന്തമായി ഒരു നാട്, അതിനുമപ്പുറത്ത് എല്ലാ ജനതകൾക്കും അനുഗ്രഹം. ഇതാണ് ദൈവം അബ്രാഹത്തിന് നൽകുന്ന വാഗ്ദാനം. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. 13:14-17 വാക്യങ്ങളിൽ നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിൻ്റെ സന്തതി പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിൻ്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണി തീർക്കാമെങ്കിൽ നിൻ്റെ സന്തതികളെയും എണ്ണാനാവും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് ഞാൻ നിനക്കു തരും. വലിയ ഒരു ജനതയുടെ പിതാവാക്കും. നിനക്ക് സ്വന്തമായി ഈ ഭൂമി ഞാൻ തരും, ഭൂമി നിനക്ക് ഞാൻ തരും. അതാണ് വാഗ്ദത്ത ഭൂമിയായിത്തീരുന്നത്. ബൈബിളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വാഗ്ദത്ത ഭൂമി എന്ന പ്രമേയം. ഇന്നും ഈ വാഗ്ദത്ത ഭൂമിക്ക് വേണ്ടി വലിയ സംഘട്ടനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ലോക സമാധാനത്തെ തന്നെ അപകടത്തിലാക്കുന്ന ഈ വാഗ്ദത്ത ഭൂമി എന്ന ആശയമല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മധ്യരണ്യാഴിയുടെ പടിഞ്ഞാറ് കിഴക്കേ തീരത്ത് പലസ്തീന എന്നറിയപ്പെടുന്ന, ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ദേശം ഈ വാഗ്ദത്ത ഭൂമിയാണ്. ദൈവം അബ്രാഹത്തിനും സന്തതികൾക്കുമായി കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ആ വാഗ്ദത്ത ഭൂമി. ആ വാഗ്ദത്ത ഭൂമി അബ്രാഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചില്ല. നീ ഭൂമിക്ക് ചുറ്റും നടക്കാനായിട്ട് ആവശ്യപ്പെട്ടു, അതിൽ അവകാശം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി. പക്ഷേ അബ്രാഹത്തിന് സ്വന്തമായിട്ട് കിട്ടുന്നില്ല. അബ്രാഹം മരിക്കുന്നതിന് മുമ്പ് അബ്രാഹത്തിന് ഈ ഭൂമിയിൽ കിട്ടിയത് ഒരു ശവകുടീരം മാത്രമാണ്. അതും തൻ്റെ ഭാര്യ സാറാ മരിച്ചപ്പോൾ അടക്കാനായിട്ട് ആവശ്യമായ 6 അടി മണ്ണ് മാത്രം. പക്ഷേ ഈ വാഗ്ദത്ത ഭൂമി എന്ന പ്രതീകം ഇന്നും നിലനിന്നു. ആ ഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു ഇസ്രായേലിന് മുഴുവൻ. അബ്രാഹത്തിൻ്റെ സന്തതികൾ യാക്കോബിൻ്റെ മക്കളും ഈജിപ്തിലായപ്പോൾ ഈ വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് അവരെ മടങ്ങി വരാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അങ്ങോട്ടാണ് ദൈവം അവരെ കൊണ്ടുവരിക, ഈ ദേശം ഞാൻ നിങ്ങൾക്ക് നൽകും. ആ വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് അവർ പുറന്തള്ളപ്പെട്ടു, ബാബിലോണിൽ പ്രവാസികളായപ്പോൾ വീണ്ടും തിരിച്ചു വരാനുള്ള ആഗ്രഹമായിരുന്നു. അവസാനം 70 എല്ലാം തകർന്ന് ടൈറ്റസിൻ്റെ സൈന്യം ജെറൂസലം നശിപ്പിക്കുകയും ഇസ്രായേൽക്കാരെ അടിമകളായി റോമ സാമ്രാജ്യത്തിൻ്റെ നാനാഭാഗത്തും ചിതറിക്കുകയും ചെയ്തു. എന്നും അവരുടെ വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചുള്ള സ്വപ്നം നിലനിന്നു. 1948 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇസ്രായേൽ എന്ന ആ സ്വപ്നം, വാഗ്ദത്ത ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി തീർന്നത്. പക്ഷേ ഇന്നും അതൊരു വലിയ യുദ്ധക്കളമായി മാറുകയാണ്. ജെറൂസലം സമാധാനത്തിൻ്റെ നഗരമായിരിക്കേണ്ട പട്ടണം ഇന്ന് വലിയ സംഘർഷത്തിൻ്റെ, എല്ലാ സംഘർഷങ്ങളുടെയും അടിസ്ഥാനമായി നിൽക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ട് വാഗ്ദത്ത ഭൂമി എന്നത് ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു പ്രദേശം മാത്രമായിട്ട് കണക്കാക്കാനാവില്ല. ഈ വാഗ്ദത്ത ഭൂമിയാണ് പിന്നീട് ദൈവരാജ്യമെന്ന സങ്കല്പത്തിലേക്ക് വളർത്തുന്നത്. അബ്രാഹത്തിന് ദൈവം കൊടുക്കാവുന്ന വാഗ്ദാനം ചെയ്തത് ഒരു പ്രദേശത്തെ കുറച്ച് മണ്ണ് മാത്രമായിരുന്നില്ല, ഇത് വലിയൊരു പ്രതീകമായിരുന്നു. ദൈവം തൻ്റെ ഭരണം സ്ഥാപിക്കാൻ പോകുന്നു ഈ ഭൂമിയിൽ. ആ ഭൂമി അബ്രാഹത്തിലൂടെ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഇവിടെ ഒരു പുതിയ ഭരണം, ദൈവഭരണം ആരംഭിക്കാൻ പോവുക. കിങ്ഡം ഓഫ് ഗാഡ് എന്ന് പറയും, ദൈവരാജ്യം. അത് ദാവീദിലൂടെ രാജ്യമായി മാറുന്നുണ്ട്, അത് പിന്നീട് നഷ്ടപ്പെടുന്നുണ്ട്. അവസാനം യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ ഈ വാഗ്ദത്ത ഭൂമിക്ക് പ്രത്യേകമൊരർത്ഥം കൊടുക്കും. ആ ഭൂമി ദൈവരാജ്യമാണ്, അതിനെയാണ് നമ്മൾ സ്വർഗമെന്ന് പിന്നീട് വിളിക്കുക. അപ്പോൾ അബ്രാഹത്തിന് ദൈവം കൊടുക്കുന്ന ഭൂമിയെക്കുറിച്ചുള്ള വാഗ്ദാനം ഏതെങ്കിലും ഒരു ഭൂമിയുടെ ഭൂവിഭാഗത്തെയല്ല, ദൈവത്തിൻ്റെ വ്യക്തമായ പ്രത്യേകമായ സ്നേഹത്തെ, ദാനത്തെ, ദൈവത്തിൻ്റെ ഭരണത്തെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ അബ്രാഹത്തിന് പറഞ്ഞു, ഞാൻ നിനക്ക് സ്വന്തമായി ഈ ഭൂമി തരും. രണ്ടാമത്തത് അബ്രാഹത്തിന് നൽകുന്ന വാഗ്ദാനം സന്തതിയെ സംബന്ധിച്ചാണ്. അബ്രാഹത്തിന് സന്തതി, അബ്രാഹം വൃദ്ധനായിരുന്നു, അബ്രാഹത്തിന് ഭാര്യ വന്ധ്യയുമായിരുന്നു, നമുക്കറിയാം. അബ്രാഹത്തിന് വീണ്ടും വീണ്ടും വാഗ്ദാനം നൽകുന്നുണ്ട്, നിന്നിലൂടെ ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും. 15:1 അബ്രാഹത്തിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, അബ്രാഹം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വലുതായിരിക്കും. അബ്രാഹം ചോദിച്ച, കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്തു പ്രതിഫലമാണ് ലഭിക്കുക? ദമാസ്കസുകാരൻ ഏലിയാസറാണ് എൻ്റെ വീടിൻ്റെ അവകാശി. അബ്രാഹം തുടർന്നു, എനിക്കൊരു സന്താനത്തെ അവിടെ തന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ പിറന്ന ദാസരിലൊരുവനായിരിക്കും അവൻ എൻ്റെ അവകാശി. വീണ്ടും അവന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നിൻ്റെ അവകാശി അവനായിരിക്കുകയില്ല, നിൻ്റെ മകൻ തന്നെ ആയിരിക്കും. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ? നിൻ്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. അപ്പോൾ അബ്രാഹത്തിന് ദൈവം സന്തതികളെ നൽകും. ആ വാഗ്ദാനം ഹാഗാറിൽ നിന്ന് ഇസ്മായിൽ ജനിക്കുന്നതിലൂടെ പൂർത്തിയായി എന്ന് സാറാ വിചാരിച്ചു, അബ്രാഹവും കരുതി. പക്ഷേ ഇസ്മായിലൂടെയല്ല, സാറായിൽ നിന്ന് ജനിക്കുന്ന പുത്രനിലൂടെ തന്നെയാണ് വാഗ്ദാനം പൂർത്തിയാവുക എന്ന് ദൈവം വീണ്ടും ആവർത്തിച്ചു ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ അബ്രാഹത്തിന് ഒരു സന്തതിയെ നൽകും. ആ സന്തതിയിലൂടെയാണ് ഭൂമുഖത്തെ എല്ലാ ജനതകളെയും അനുഗ്രഹിക്കാൻ പോകുന്നത്. സന്തതി ജനിക്കുന്നതിൻ്റെ ചരിത്രവും നമ്മൾ പിന്നീട് കാണും. 17:1-8 ഉള്ള വാക്യങ്ങൾ വീണ്ടും പറയുന്നുണ്ട് സന്താനത്തെക്കുറിച്ച്. അവസാനം ഇസഹാക്കിൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ വീണ്ടും കാണും. 21 ഉൽപ്പത്തി പുസ്തകം 21:1-2 വാക്യങ്ങൾ ഇപ്രകാരം കാണും, കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു, വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറാ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു. സാറായിൽ നിന്ന് ജനിച്ച മകന് ഇസഹാക്ക് എന്ന് അബ്രാഹാം പേരിട്ടു. അപ്പോൾ ഇസഹാക്ക്, ദൈവത്തിൻ്റെ വാഗ്ദാനം പൂർത്തിയാവുകയാണ്. നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും എന്ന് പറഞ്ഞ് നിൻ്റെ സന്തതിയിലൂടെ എന്നായി പിന്നീട് തിരുത്തും. അഥവാ അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനം പൂർത്തിയാകുന്നത് അബ്രാഹത്തിൻ്റെ സന്തതിയിലൂടെയായിരിക്കും. ഈ സന്തതി ആരാണ് എന്ന ചോദ്യം പിന്നീട് ഉന്നയിക്കുന്നു. ഗലാത്യക്കാർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഈ ഒരു പ്രവചനമെടുത്തുകൊണ്ട് ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. അത് ഗലാത്യർക്കെഴുതിയ ലേഖനം 3:15-16 വാക്യങ്ങളിൽ ഇപ്രകാരം കാണും, സഹോദരരെ, മനുഷ്യസാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നില്ല. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്നതിൽ പറഞ്ഞിട്ടില്ല, പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിൻ്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനം, നിന്നിലൂടെ നിൻ്റെ സന്തതിയിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു, വരാനിരിക്കുന്ന രക്ഷകനെ ഉദ്ദേശിച്ച്. അപ്പോൾ അബ്രാഹത്തിൻ്റെ സന്തതി ആരാണ് എന്ന ചോദ്യത്തിന് വിശുദ്ധ പൗലോസ് വ്യക്തമായി മറുപടി നൽകുന്നുണ്ട്, അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെയാണ് ഈ പ്രവചനം പൂർത്തിയാകുന്നത്. അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനം യേശു ക്രിസ്തുവിൽ പൂർത്തിയാകുന്നു. യേശു ക്രിസ്തുവിലൂടെയാണ് എല്ലാ ജനതകളും അനുഗ്രഹീതമാവുക. അങ്ങനെ യേശുവിലൂടെ എല്ലാ ജനത്തെയും അനുഗ്രഹിക്കുക എന്ന പദ്ധതിയുടെ തുടക്കത്തിലാണ് അബ്രാഹം നൽകുക. അബ്രാഹം അനുസരിച്ചു, അബ്രാഹം വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വിളിക്ക് ഉത്തരം കൊടുക്കാൻ അബ്രാഹം സന്നദ്ധനായി. ആ അബ്രാഹത്തിൻ്റെ വിശ്വാസവും അനുസരണവുമാണ് രക്ഷയിലേക്ക് നയിക്കുന്നത്. രക്ഷാചരിത്രം കടന്നു പോകുന്നത് ഇപ്രകാരമുള്ള വഴികളിലൂടെയാണ്. ദൈവത്തിൻ്റെ വിളിക്ക് കാതോർക്കാൻ സന്നദ്ധരാകുന്ന വ്യക്തികളിലൂടെ, എല്ലാം വിട്ടുപേക്ഷിച്ച് സാഹസത്തിന് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാകുന്ന വ്യക്തികളിലൂടെ ദൈവം ഇന്നും പ്രവർത്തിക്കും. ഹെബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം മനസ്സിരുത്തി വായിക്കണം. അവിടെ വിശ്വാസത്തിൻ്റെ ഒരുപാട് ചരിത്രം അവതരിപ്പിക്കുന്നുണ്ട്. വിശ്വസിച്ച വ്യക്തികളുടെ ചരിത്രം അവിടെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അബ്രാഹത്തെക്കുറിച്ച് വളരെ വിശദമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് എങ്ങോട്ടെന്നറിയാതെ ഇറങ്ങിത്തിരിച്ചവനാണ് അബ്രാഹം. ദൈവം ആവശ്യപ്പെട്ടതെല്ലാം കൊടുക്കാൻ സന്നദ്ധനായവനാണ്. ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ചവനാണ്, മറ്റാരിലും ആശ്രയിക്കാതെ. ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിച്ചത് ആവശ്യപ്പെട്ടതെല്ലാം കൊടുക്കാൻ സന്നദ്ധനായ, ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായ, സാഹസത്തിന് മുതിർന്ന അബ്രാഹത്തിലൂടെ ദൈവം രക്ഷ നൽകും. ആ രക്ഷകൻ അബ്രാഹത്തിന് സന്തതിയായിട്ടാണ് വരിക. അതുകൊണ്ടാണ് മത്തായി തൻ്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ ഇപ്രകാരം എഴുതുക: അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തു. രക്ഷകനായ യേശു, ദൈവത്തിൻ്റെ പുത്രനായ യേശു അബ്രാഹത്തിൻ്റെ പുത്രനായിട്ടാണ് അവതരിക്കുന്നത്. ആ അബ്രാഹം വിശ്വാസികളുടെ പിതാവാണ്. അബ്രാഹത്തിൻ്റെ വിശ്വാസവും അനുസരണവും നമുക്കും രക്ഷയ്ക്ക് കാരണമായിത്തീരുന്നു, മാതൃകയായിത്തീരുന്നു. ഈ അബ്രാഹത്തിൻ്റെ വിശ്വാസം പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയത് നമുക്ക് കാണാം. നമ്മൾ അടുത്ത തവണ അതിനെക്കുറിച്ച് വിശദമായിട്ട് കാണുന്നതാണ്. പരീക്ഷിക്കപ്പെട്ടതായിരുന്നു അബ്രാഹത്തിൻ്റെ വിശ്വാസം. എളുപ്പമായിരുന്നില്ല അബ്രാഹത്തിൻ്റെ വിശ്വാസം എന്നത്. പക്ഷേ പരീക്ഷണത്തിൽ അബ്രാഹം ഉറച്ചു നിന്നു വിശ്വസ്തയോടെ. അബ്രാഹം കടന്നുപോയ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികൾ നമ്മൾ നാളെ ധ്യാന വിഷയമാക്കാൻ പോവുകയാണ്. ഇപ്പോഴ് നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ഈ വിചിന്തനങ്ങൾ സമാപിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, മദ്യലഹരിയിലാണ്ട് നഗ്നനായി കിടന്ന നോഹ വീണ്ടും തിന്മയിലേക്ക് താഴ്ന്നു പോകുന്നതായും, നോഹയിലൂടെ പുത്രന്മാരിലൂടെ വീണ്ടും തിന്മ വളർന്നു വരുന്നതായിട്ടും ഞങ്ങൾ കണ്ടു. അങ്ങ് സൃഷ്ടിച്ച ഭൂമിയിൽ മുന്തിരി നട്ടുപിടിപ്പിച്ച് വീഞ്ഞുണ്ടാക്കി കുടിച്ച് ലക്ക് കെട്ടുപോയ മനുഷ്യൻ വീണ്ടും പാപത്തിലേക്ക് വീണു പോകുമ്പോൾ അവനെ പിടിച്ചുയർത്തുന്നത് അവിടുത്തെ കരങ്ങൾ തന്നെയാണല്ലോ. പരസ്പരം അകന്നു പോകുന്ന മനുഷ്യരെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത ആ സംഭവവും ഞങ്ങൾ കണ്ടു. അകന്നു പോകുന്നവരെ ഒരുമിപ്പിക്കാൻ വേണ്ടി, എല്ലാ ജനതകൾക്കും രക്ഷ നൽകാൻ വേണ്ടി അബ്രാഹത്തെ തിരഞ്ഞെടുക്കുകയും അങ്ങയുടെ വിളിക്ക് ഉത്തരം കൊടുക്കാൻ അവനെ ശക്തനാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അബ്രാഹത്തെപ്പോലെ അവിടുത്തെ സ്വരത്തിന് കാതോർക്കാൻ, അവിടുത്തെ വിളിക്ക് ഉത്തരം നൽകാൻ, അങ്ങ് ആവശ്യപ്പെടുന്നതെല്ലാം അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നൽകാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരീക്ഷിക്കപ്പെടുമ്പോൾ പതറിപ്പോകാതെ, വിളിക്കുമ്പോൾ മറുപടി നൽകാൻ, അങ്ങയെ അനുഗമിക്കാൻ, എങ്ങോട്ടെന്നറിയാതെ അങ്ങ് ആവശ്യപ്പെടുന്നിടത്തേക്ക് പോകാൻ അവിടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി നൽകണമേ. അബ്രാഹത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന അങ്ങ് തന്നെ പിതാവിൻ്റെ കയ്യിൽ സമർപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.